ഈ പറയുന്ന പണ്ഡിതന്മാർക്ക് മാത്രമേ, ഇവര് മാത്രമേ പണ്ഡിതന്മാരുള്ളൂ, ഇവർക്ക് മാത്രമേ ഇതൊക്കെ അറിയുള്ളൂ എന്ന ഒരു ഈ സാധാരണക്കാര് ഈ ആശയത്തിൽ നിന്ന്, ഖുർആനിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഇവർ ഉപയോഗിക്കുന്ന ഒരു വാദഗതിയാണ് അത്. ഇവര് മാത്രം പറയുന്നത് ഇതിനു മുമ്പ് എന്താ ഇതൊന്നും ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ, കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ, ഗ്രഹിച്ചിട്ടില്ലേ, 1400 വർഷമായിട്ട് പിന്നെ ഈ ശേഖന്നൂർ മൗലവി മാത്രമേ പണ്ഡിതനായിട്ടുള്ളൂ എന്നൊക്കെ ഈ നിഷേധ ഖുർആനിനെ എതിർക്കാൻ വേണ്ടി, ഖുർആനിലേക്ക് ആളുകൾ തിരിയുന്നത് തിരിയാതിരിക്കാൻ വേണ്ടി എതിർവാദമായിട്ട് ഇവരുന്നയിക്കുന്ന വാദങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിതാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഇതൊക്കെ വിശദീകരിച്ച, ഇതൊക്കെ പറഞ്ഞ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും തഫ്സീർ ഗ്രന്ഥങ്ങളും ഉണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ സാധാരണ ഇവര് പിന്നെ വേറൊരായത് അൽഹാക്ക് മുത്തക്കാദുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന് പറഞ്ഞവർക്ക് നമ്മൾ പറയാറുണ്ട് ഇവർ പറഞ്ഞ വ്യാഖ്യാനം തെറ്റാണ്, അത് നിങ്ങൾ പല പ്രാവശ്യം കേട്ടതാണ്, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ഒമാ അദ്റാകമാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹ്ർ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇവിടെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇവര് പറയുന്നത് ഹദീസ് കൊണ്ട് വ്യാഖ്യാനിച്ചു. ഹദീസ് കൊണ്ട് ഇവർ വ്യാഖ്യാനിച്ചപ്പോൾ എന്തു വന്നു? ഇനിയും വർഷാവർഷം മാലാഖമാർ റമളാ മാസത്തിൽ ഇറങ്ങുമെന്നും ഒരു ദിവസത്തെ നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും 83 വർഷത്തിൽ ചില്ലാനം 83ലധികം വർഷം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ പുണ്യം കിട്ടുമെന്നും അങ്ങനെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചു. ഈ ലൈലത്തുൽ ഖദറിലാണ് ഖുർആനിനെ ഇറക്കിയതെന്നും ആ രാവ് എല്ലാ വർഷവും വരുമെന്നും അത് റമളാ മാസത്തിലെ 20 കഴിഞ്ഞ് 30 ഇടയിലുള്ള ഒറ്റയിട്ട രാത്രികളിലാണെന്നും ആ ഒറ്റയിട്ട രാവുകളിൽ ആരെങ്കിലും നമസ്കാരവും നോമ്പും സകാത്തും ഒക്കെ ആയിട്ട് പള്ളികളിൽ ഭജനമിരിക്കുകയും പള്ളികളിൽ നിന്ന് പുറത്തു പോകാതിരിക്കുകയും ചെയ്താൽ ഇവന്റെ പ്രാർത്ഥനയും മാലാഖമാരുടെ പ്രാർത്ഥനയും കൂടി ഒന്നിച്ചു വന്നാൽ, അങ്ങനെയൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്, വന്നാൽ 1000 മാസം അതായത് 83 വർഷത്തിലധികം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലം കിട്ടും. അത് ഒരു ബമ്പർ സമ്മാനം കിട്ടുന്ന, കോടികൾ സമ്മാനമായി കിട്ടുന്ന ഒരു ലോട്ടറിയുടെ ദിവസമാണ് എന്നൊക്കെ രീതിയിൽ വിശദീകരിക്കാറുണ്ട്. അവിടെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ തനസ്സലുൽ മലായികത്തു ഫീഹ വറൂഹു ഫീഹ എന്നാണ്. തനസ്സലുൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഒമാ അദ്റാകമാ ലൈലത്തുൽ ഖദർ, കണ്ടില്ലേ നമ്മൾ പറഞ്ഞില്ലേ ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ റസൂലിൽ വിശദീകരിച്ചു കൊടുക്കുന്ന ലൈലത്തുൽ ഖദർ എന്താണ് എന്ന് നിനക്ക് അറിയുമോന്ന അല്ല പറഞ്ഞെടുക്ക. ഇനി അറിയില്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം, എനിക്ക് അറിയില്ല, ഞാൻ പറഞ്ഞുതരാം. ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാവാണത്. അത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. അത് ഒന്ന് ഖുർആൻ ഇറങ്ങിയ ആദ്യത്തെ രാവ് എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനമുണ്ട്. ഖുർആൻ ആദ്യമായി നബിക്ക് ഇറങ്ങിയ ആ ഒറ്റപ്പെട്ട രാത്രി, ആ ഒറ്റയായ രാത്രി, അങ്ങനെയും വ്യാഖ്യാനമുണ്ട്. എന്നാൽ ഒന്നുകൂടി മോഡേൺ പിന്നെ ഒന്നുകൂടി പുരോഗമിച്ച വ്യാഖ്യാനവും മുമ്പുള്ള തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പ്രവാചകന്മാരുടെ ആഗമന കാലം ഒരു ഇരുണ്ട യുഗമാണ് എന്നുള്ള ആ രീതിയിൽ പ്രവാചകന്റെ 23 വർഷത്തെ പ്രബോധന കാലഘട്ടത്തിനെ ഇരുണ്ട യുഗമായിട്ട് കണ്ടവരുണ്ട്. അങ്ങനെ ഒരു പിന്നെ പുരോഗമന രീതിയിലുള്ള വ്യാഖ്യാനം മുമ്പുള്ള തഫ്സീറുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആ വ്യാഖ്യാനമാണ് ഈ അഹമ്മദിയാക്കളൊക്കെ എടുത്തിട്ടുള്ളത്. ഇനി മറ്റ് ഒറ്റയിട്ട രാത്രി എന്ന് തന്നെ ആയിക്കോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല. നബിക്ക് ആദ്യമായി ഇറങ്ങിയ ഖുർആൻ ഇറങ്ങിയ രാത്രി ഒറ്റ രാത്രിയാണ് എന്ന് തന്നെ ആയിക്കോട്ടെ, ഈ പുരോഗമിച്ച ഒന്നുകൂടി മുന്നോട്ട് പോയ വ്യാഖ്യാനമുണ്ടല്ലോ, അതായത് അമ്പിയാക്കന്മാർ വരുമ്പോൾ ആ കാലഘട്ടം ഇരുണ്ട യുഗമായിരിക്കും, അതായത് വിശ്വാസ ധാർമ്മിക ചുതികൾ കൊണ്ടും അവിശ്വാസങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും പിന്നെ ഇരുണ്ട ഒരു അവസ്ഥയിലാണ് ഈ ഖുർആനിനെ ഞാൻ ഇറക്കിയിരിക്കുന്നത്. ഇസ്ലാമിന്റെ ഫജ്ർ വരെയും ഇസ്ലാം സമ്പൂർണമായി ഇസ്ലാമിക പ്രബോധനം അവസാനിക്കുകയും ആ ഫജ്റും ഫജ്ർ വരെയും ഇസ്ലാമിന് രക്ഷയായിരിക്കും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതോദയം വരെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ഉദയം വരെയും മുസ്ലിങ്ങൾക്ക് രക്ഷയായിരിക്കും, ഇസ്ലാമിന് രക്ഷയായിരിക്കും, ലോകത്തിന് രക്ഷയായിരിക്കും എന്നുള്ള അർത്ഥത്തിലുള്ള വ്യാഖ്യാനമുണ്ട്. ആ രണ്ട് വ്യാഖ്യാനവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കാം. ഇവിടുത്തെ നമ്മളെ പ്രശ്നം അതല്ല. ഈ ലൈലത്തുൽ ഖദ്ർ എല്ലാ കൊല്ലവും വരികയും 1000 മാസത്തെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഒരു വ്യക്തിക്ക് കിട്ടുമോ കിട്ടൂല എന്നുള്ള നമ്മളെ പ്രശ്നം. നമ്മൾ പറയുന്നത് കിട്ടൂലാണ്. പിന്നെ എന്താണ് ഈ മാലാകമാരും അള്ളാഹുവിന്റെ ചേതനയും ആ ദിവസം ഇറങ്ങുമെന്ന് പറഞ്ഞത് എന്താണ്? അത് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. തനസ്സരുൽ മലായികത്തു ഫീ വറൂഹു ഫീഹ, ആ രാത്രിയിൽ അതാ മാലാകമാരും ദൈവത്തിന്റെ കൽപ്പനയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. തനസ്സരുൽ മലായികത്തു വറൂഹു ഫീഹ എന്ന് പറഞ്ഞാൽ അന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതിന് അതിൽ ആ ആയത്തിൽ തെളിവില്ല. ഫീഹ എന്ന് പറഞ്ഞാൽ ആ രാത്രിയിൽ അതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏത് രാത്രിയിൽ? ഈ ഖുർആൻ ഇറങ്ങിയ ആ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഈ ഖുർആനുമായിട്ട് ആ മാലാഖമാരും ദൈവത്തിന്റെ കൽപ്പനയും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഏതുവരെ ഇറങ്ങും? ഫജ്ർ വരെയും ഇറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ്. അത് ഏതുവരെ? ഹത്താ മത്തലയിൽ ഫജ്ർ വരെയുള്ളൂ. പിന്നെ ഇറങ്ങുമോ? പിന്നെ ഇറങ്ങൂല. പിന്നെ എന്തുകൊണ്ട് അവിടെ വർത്തമാനകാല ക്രിയാരൂപത്തിൽ പിന്നെ പദത്തെ ഉപയോഗിച്ചു? കുറച്ച് നിങ്ങൾ പിന്നെ മനസ്സിരുത്തിയിരിക്കാൻ കേട്ടോ. പിന്നെ എന്തുകൊണ്ട് അവിടെ വർത്തമാനകാല ക്രിയാരൂപത്തിൽ അവിടെ തനസ്സലു എന്നുപയോഗിച്ചു എന്നുള്ളതാ? അവിടെ ഉപയോഗിച്ചത് അങ്ങനെ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹീമിൽ നിന്ന് പേടി പോയപ്പോൾ, അതായത് ഇബ്രാഹീമിന്റെ അടുത്ത് ചില മാലാഖമാർ ദൂതന്മാരായിട്ട് വന്നപ്പോൾ ഇബ്രാഹിം പേടിച്ചു. എന്നിട്ട് ഇബ്രാഹീമിൽ നിന്ന് പേടി പോയിട്ട് സുവിശേഷം കുട്ടിയുണ്ടാവുമെന്ന സുവിശേഷം വന്നപ്പോൾ യുജാദിലുന, നമ്മോടതാ ഇബ്രാഹിം തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. അവിടെ യുജാദിലു ജാദലാന്നല്ല, തർക്കിച്ചു എന്നല്ല. യുജാദിലുന, നമ്മോടതാ ഇബ്രാഹിം തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തർക്കിക്കണുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ്? അതാണ് ഭാഷയിൽ അതിനെ ഹിക്കായത്തുൽ ഹാലുൽ മാളിയാണ് അതിന്റെ അറബി സാങ്കേതിക പദം കേട്ടോ. അതായത് പൂർവകാലഘട്ടത്തിലെ ഒരു സംഭവം വർത്തമാനകാല പിന്നെ കാലക്രിയാരൂപത്തിൽ അവതരിപ്പിക്കുക. ഭൂതകാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ ഇപ്പൊ നടക്കണ പോലെ അവതരിപ്പിക്കുക. അത് മലയാളത്തിലുണ്ട്. ഇപ്പൊ ഈ യുദ്ധങ്ങളൊക്കെ വിശദീകരിക്കുന്ന സമയത്തുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യോദ്ധാവിന്റെ സൈന്യം അതാ ശത്രുക്കൾക്കിടയിൽ പ്രവേശിച്ചു കഴിഞ്ഞു, അവരതാ ശത്രുക്കളുടെ തല അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പല്ല എന്ന പോലെയാണ് തനന്തരുൽ മലായിക്കത്തു ഫീഹ വറൂഹ് ഫീഹ, അതാ ആ രാത്രിയിൽ മാലാഖമാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പല്ല. വഹിയ തെജിരി, നൂഹിന്റെ കപ്പലിനെ വിശദീകരിച്ചു കൊടുത്ത് പറഞ്ഞു, വഹിയ തെജിരി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ, ഒരു പർവ്വതം കണക്കെ അതാ തിരമാലകൾക്കിടയിലൂടെ നൂഹിന്റെ കപ്പൽ ജറാനല്ല സഞ്ചരിച്ചു എന്നല്ല, തെജരി അതാ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വർത്തമാനകാല ക്രിയാരൂപത്തിലാണ് അവതരണം. ഇങ്ങനെ ഖുർആനിൽ ഒരു 7-8 ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എന്ത്? ഭൂതകാലഘട്ടത്തിൽ നടന്ന മുമ്പ് നടന്ന ഒരു സംഭവത്തെ വർത്തമാനകാല ക്രിയാരൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ ശൈലി ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് 8 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടതുണ്ട്. ഇനി കൂടുതലുണ്ടോ നമ്മൾ പരിശോധിച്ചു നോക്കണം. അപ്പൊ അതാ പറയുന്നത്, ഈ രീതിയിൽ ഖുർആനിൽ പലയിടങ്ങളിലായിട്ടുണ്ട്. ഇവിടെ എന്ത് വന്നു? 100 ഒരു അന്ധവിശ്വാസത്തിൽ മുസ്ലിം സമൂഹത്തെ ഈ പുരോഹിതന്മാർ തടഞ്ഞിട്ടു. എന്തിന്റെ പേരിൽ? ഒരു ആയത്തിന്റെ ഭാഷാശൈലി പ്രയോഗശൈലി അറിയാത്തതിന്റെ പേരിൽ. 100 ഈ സമൂഹത്തിന് 83 കൊല്ലം പ്രവർത്തിക്കുന്ന 83 വർഷം പ്രവർത്തിച്ച പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ഒറ്റരാത്രി കൊണ്ട് കിട്ടുമെന്നുള്ള ഈ പ്രതീക്ഷയിൽ, ഈ ആഗ്രഹത്തിൽ, ഈ മോഹത്തിൽ ഒരു ദിവസത്തേക്ക് തന്റെ സൽക്രമങ്ങൾ, അതായത് നോമ്പും അതായത് സകാത്തും അതുപോലെയുള്ള സൽക്രമങ്ങളും ആരാധനകൾ, നമസ്കാരം നോമ്പ് പോലെയുള്ള ആരാധനകളും വർഷത്തിൽ ഒരു ദിവസത്തേക്ക് ഈ മുസ്ലിം സമൂഹത്തെ കൊണ്ട് മാറ്റിവെപ്പിച്ചിട്ട് ഒരു മോഹത്തിലും പ്രതീക്ഷയിലും ഒരാഗ്രഹത്തിലും ഈ സമൂഹത്തെ കെട്ടിയിട്ടു. എന്തിന്റെ പേരിൽ? ഒരായത്തിന് വ്യാഖ്യാനം കൊടുത്തെടുത്ത് അറിയാത്തതിന്റെ പേരിൽ വന്നതോ, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ ആരാധനയിൽ മാത്രം തളച്ചിടാൻ വേണ്ടി ഉദ്ദേശിച്ചതിന്റെ പേരിലോ വന്ന ഒരു തകരാറ്. ഇങ്ങനെ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു തലക്കെന്ന് നമുക്ക് പരിശോധിക്കേണ്ടി വരും. നമ്മൾ ആധികാരികമായിട്ട് നമ്മൾ പറയുന്നത് ഖുർആനിനെ ഖുർആൻ കൊണ്ടും അത് തന്നെ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം. ഖുർആൻ സമ്പൂർണമാണ്, ആരാധനകൾ സമ്പൂർണമാണ്, അതിലെ ഇബാദത്തുകൾ സമ്പൂർണമാണ്, ഇടപാടുകൾ സമ്പൂർണമാണ്, മനുഷ്യന് ജീവിക്കാൻ പറ്റുന്ന എല്ലാവിധ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ സമ്പൂർണമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് വാചാലതയ്ക്ക് വേണ്ടിയല്ല, യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയാണ് അത് പറയുന്നതെന്ന്. എന്നാ ഇന്നത് ഇന്നതൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൽ ഇല്ലാത്തത് കൊണ്ട് കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇല്ല ഉള്ളത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണമെന്ന. ഇപ്പൊ ഉദാഹരണത്തിനായിട്ട് ഈ ഹജ്ജിന്റെ കർമ്മം പറയുന്നിടത്ത് രണ്ട് രാപ്പാർക്കല്ല് കിട്ടൂലല്ലോ, അറഫയിൽ നിന്ന് ഒന്നിച്ചു പോകാനല്ലുള്ളൂ കിട്ടാണ്. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പരിശോധിച്ചപ്പോ പറഞ്ഞ തഫ്സീറുകളുണ്ട്, രണ്ടും കിട്ടുന്ന അഫീമു പിന്നെ മിൻ അറഫാത്തിൻ എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്നുള്ള ഒന്നിച്ചു പോക്ക്, പിന്നെ പ്രാർത്ഥയതിനു ശേഷം ഒന്നിച്ചുള്ള പോക്കല്ല. പറയുമ്പോ അത് വേറെയുള്ള രാപ്പാർക്കലാണ് എന്ന് പല തഫ്സീറുകൾ, അത് മുസ്തലിഫയിലുള്ള തങ്ങളിനെ കുറിച്ചാണ് ഖുർആനിൽ പറഞ്ഞതെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഖുർആനിൽ ഉള്ളത് കണ്ടെത്തുകയും ഇല്ലാത്തതിനെ ഈ സമൂഹം അറിയാത്തതിന്റെ പേരിലോ അറിഞ്ഞുകൊണ്ട് തന്നെയോ ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ്. അതുപോലെ തന്നെ ഈ സുജൂദ് റുക്കു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ കാണണം. ഇപ്പൊ ഫമാലഹും ലായുമിനൂൻ, അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? വൈദാ കൊരിയ അലൈഹിമുൽ ഖുർആനുലാ യസ്തുദൂൻ, അവരുടെ മേൽ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ, അവരുടെ മേൽ ഖുർആൻ വായിച്ചു കേൾപ്പിക്കപ്പെട്ടാൽ, ലാ യസ്തുദൂൻ എന്ന് പറഞ്ഞാൽ അവർ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ സാഷ്ടാംഗ പ്രണാമം എന്നൊക്കെ ഇവർ പറയുന്ന അർത്ഥത്തിലുണ്ടല്ലോ, അതല്ല. ഖുർആനിലെ വചനങ്ങൾ അവരുടെ മേൽ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ആ വചനങ്ങളിൽ പറയുന്ന കൽപ്പനക്ക് അവർ വണങ്ങില്ല എന്ന, ആ കൽപ്പന അവർ അനുസരിക്കില്ല എന്ന. അതാണ് ബലില്ലദീന കഫറു യുകദ്ദിബൂന എന്ന് തുടർന്ന് പറയുന്നത്. പക്ഷേ ഖുർആൻ ഓതിക്കേൾപ്പിക്കപ്പെടുമ്പോൾ നിഷേധികൾ, മൂടിവെക്കുന്ന ആളുകൾ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യാൻ. ഖുർആനിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അവരോട് പറയുമ്പോൾ അവർ ഈ പറഞ്ഞ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയ കയ്യും കാലും നിലത്തുകുത്തി തല നിലത്തുകുത്തുന്ന ഈ സുജൂദിന് വരൂല എന്നല്ല നിഷേധികൾ, മറിച്ച് ഖുർആനിൽ പറയുന്ന കൽപ്പനക്ക് വണങ്ങാൻ വഴങ്ങാൻ അതിന് അനുസരിക്കാൻ അവർ വരൂല എന്ന. മുഹമ്മദും റസൂലുല്ലാഹി അശിദ്ദാവു അലൽ കുഫാരി റഹ്മാവു ബൈനഹും തറാഹും റുക്കഅൻ സുജ്ജദൻ എന്ന് പറഞ്ഞാൽ അതാണ്, അവരെ അള്ളാഹുവിന്റെ ആജ്ഞകൾക്ക് വണങ്ങുന്നവരും വഴങ്ങുന്നവരും അനുസരിക്കുന്നവരായിട്ട് നിനക്ക് കാണാം എന്നാ പറഞ്ഞത്. സീമാഹും ഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറഞ്ഞാൽ നിലത്ത് കുത്തിയിട്ടുള്ള അടയാളം അവരുടെ നെറ്റികളിൽ കാണാമെന്നല്ല, അങ്ങനെ വ്യാഖ്യാനിച്ചവരുണ്ട്, മറിച്ചതല്ല. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വണങ്ങാനും വഴങ്ങാനുമുള്ള ഒരു അനുസരണ മനോഭാവം അവരുടെ മുഖങ്ങളിൽ പ്രകടമാകുന്ന ഒമിൻ അഹിലിൽ കിതാബി ഉമ്മത്തുൻ കായിമത്തുൻ യദോന ആനാ അല്ലൈലി വഹും യസ്ജുദൂൻ എന്ന് പറഞ്ഞത്. പിന്നെ വേദക്കാരിൽ ലൈസു സവാൻ, വേദക്കാരിൽ എല്ലാവരും തുല്യരല്ല, അവരിൽ ഒരു വിഭാഗമുണ്ട് എന്റെ രാത്രിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ വചനങ്ങൾ കിതാബിലെ ആയത്തുകൾ വായിക്കുകയും ഓണം യസ്ജുദൂൻ അവർ സുജൂദ് ചെയ്യുകയും, ആയത്തോതുമ്പോ സുജൂദിന്റെ ആയത്തെത്തുമ്പോ ഈ നെൽത്ത് തലകുത്തി സുജൂദ് ചെയ്യുന്ന ആളുകൾ അവരിലുണ്ട് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങുന്നവരും വണങ്ങുന്നവരും അനുസരിക്കുന്നവരും അവരിലുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. ഇങ്ങനെ നമ്മള് ഈ പിന്നെ ഖുർആനിനെ നമ്മള് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഖുർആനിൽ ഒരു കൽപ്പന വന്നാൽ അതനുസരിച്ച് ചരിത്രത്തിൽ എവിടെയെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ രീതി മാറ്റണമെന്ന. യുക്തിയുക്തം ഖുർആനിലെ ആയത്തിനെ നിങ്ങൾ പറഞ്ഞ ആശയമനുസരിച്ച് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായിക്കൊണ്ട് ആയത്തിനെ വിശദീകരിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ ചോദിക്കണം. ആ ചോദ്യത്തിന് നമ്മുടെ യുക്തിയുക്തമുള്ള ചോദ്യങ്ങൾക്ക് ചിന്തകൾക്കുള്ള മറുപടി കിട്ടിയെങ്കിൽ, സംതൃപ്തി അടഞ്ഞെങ്കിൽ, പിന്നെ ചരിത്രത്തിൽ തെളിവന്വേഷിച്ചുകൊണ്ട് തഖലീദ് ചെയ്തുകൊണ്ട് ഖുർആനിനെ വിശ്വസിക്കാൻ പറ്റൂ എന്നല്ല ഈ ധാരണ മാറ്റണം. ആ ധാരണ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. യുക്തിയുക്തം ഒരായത്തിന് ഇന്നതാണ് അർത്ഥമെന്ന് ഒരാൾ പറഞ്ഞ ഉടനെ നിങ്ങൾ സ്വീകരിക്കരുത്. നമ്മുടെ സംശയങ്ങൾക്ക് ആ പദങ്ങൾ വന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥമാണ് കൽപ്പിച്ചാൽ, അർത്ഥം കൽപ്പിച്ചാൽ എന്തുവരും തകരാറുകൾ എന്ന് ഈ യുക്തിയുക്തം നിങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ഗ്രഹിക്കുകയും എന്നിട്ട് അതിൽ നിന്ന് വരുന്ന സംശയങ്ങൾക്ക് തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കിട്ടിയെങ്കിൽ, ആ ആയത്തിന് പിന്നെ പൂർവീകരുടെ തഖലീദ് ചെയ്തെങ്കിൽ മാത്രമേ, പൂർവീകരിൽ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്നുള്ള ഈ വാശി നിങ്ങൾ പിടിക്കരുതെന്ന. ആ രീതിയിൽ നമ്മുടെ മാനസികാവസ്ഥ ഖുർആൻ സ്വീകരിക്കാനുള്ള, ഖുർആനിനെ വണങ്ങാനുള്ള, ഖുർആനിനെ അനുസരിക്കാനുള്ള മാനസികാവസ്ഥ മാറണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒന്നും രണ്ടും മൂന്നും അല്ലെങ്കിൽ പത്തോ നൂറോ ആയത്തുകൾ അല്ലെങ്കിൽ ഒന്നും അല്ല ഈ രീതിയിൽ വന്ന ഖുർആൻ വ്യാഖ്യാനം കൊണ്ട് വന്ന തകരാറുകൾ വന്നിട്ടുള്ളത്. നമ്മൾ ചോദിക്കാം, ചോദിക്കുമ്പോൾ നമുക്ക് മറുപടി കിട്ടുന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ സ്വീകരിക്കാം. ഇപ്പോ വേറൊരാഴ്ച നോക്കുക, അമ്മ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, എന്നാൽ നീ നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹം എടുത്തു പറയുക. ഹദീസ് കൊണ്ട് ഈ റസൂൽ ഈ ആയത്തിന് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നാണ് ഒരു വ്യാഖ്യാനം. അതെന്താണ്? നമുക്കെന്തെങ്കിലും അനുഗ്രഹം കിട്ടിയാല് അത് ആൾക്കാരെ വിളിച്ചിട്ട് പറയണമെന്ന റസൂൽ ഉപദേശിച്ചു കൊടുന്ന. പൈസ കിട്ടിയാ നാട്ടുകാരൻ അധികം വഴിക്കൂടി ആരെങ്കിലും പോകണമെങ്കിൽ ഇടോ, എനിക്കിത്ര പൈസ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അയാളെ വിളിച്ച് അയാളെ മാനസികമായിട്ട് ഒന്നും കൂടി വിഷമിപ്പിക്കണം എന്നുള്ള രീതിയിൽ, എന്നർത്ഥം ചോദിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് നമ്മുടെ തഫ്സീറുകളിലും അതുപോലെ തന്നെ പ്രാസംഗികരും ഖതീബുമാരൊക്കെ നമുക്ക്, ഞാനും അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്, ഖുത്ബ പറഞ്ഞിട്ടുണ്ട്. അമ്മ ബിനിഅമ്മത്തി റബ്ബിക ഫഹദ്ദിസ്, അള്ളാഹുവിന്റെ അനുഗ്രഹം പൂത്തിവെക്കരുത്, അത് ആൾക്കാരെ വിളിച്ചിട്ട് പറയണം. എന്താണ് അവിടെ? അലം യജിദുക യതീമൻ ഫആവ, നീ അനാഥനായി അള്ളാഹു നിന്നെ കണ്ടെത്തിയില്ലേ, ഫആവ, എന്നിട്ട് അള്ളാഹു നിനക്ക് അഭയം നൽകിയില്ലേ. വവജദക വാലൻ ഫഹദ, നിന്നെ വഴിപിഴച്ചവനായി അവൻ കണ്ടു, ഫഹദ, എന്നിട്ട് അവൻ നിന്നെ സന്മാർഗത്തിലാക്കി വഴി കാണിച്ചു തന്നു. നബി വഴിപിഴച്ചവനാണെന്നും പുറത്തു പറയരുത്, 40 വയസ്സിന് മുമ്പ് നബി പഴച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ മനസ്സിലാക്കുക. അമ്മൽ യതീമ വജദക ആയിലൻ ഫഹന, എന്നിട്ട് അള്ളാഹു പറയുന്നതാണ് എന്ത്? അമ്മൽ യതീമ, നീ അനാഥനായിരുന്നു, അങ്ങനത്തെ അനാഥത്വം നിനക്കുണ്ടായ, ആ അള്ളാഹു നിനക്ക് അനാഥത്വം ഉണ്ടായപ്പോൾ നിനക്ക് അള്ളാഹു സംരക്ഷണം നൽകി, അതുകൊണ്ട് നീ അനാഥകളെ ആട്ടിയോടിക്കരുത് കേട്ടോ. അമ്മ സായില പല തൻഹർ, നീ നിരാശ്രയനായിരുന്നു, നിന്നെ സംരക്ഷിക്കാൻ ആരുണ്ടായിരുന്നില്ല, അങ്ങനത്തെ നിന്നെ അള്ളാഹു ധന്യനാക്കി, അതുകൊണ്ട് ചോദിച്ചു വരുന്ന ആളുകളെ നീ ആട്ടിയോടിക്കരുത് നബിയെ. നീ വഴിപിഴച്ചവനായിരുന്നു, അള്ളാഹുവിന്റെ ഖുർആനാകുന്ന നിയമത്ത് കൊണ്ട് നിനക്ക് വഴി കാണിച്ചു തന്നു, ആ നിയമത്ത് നബിയെ നീ ജനങ്ങളോട് സംസാരിക്കണം കേട്ടോ എന്നാ പറഞ്ഞത്. ആ നിയമത്തിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, അല്ലാതെ ഇവര് പറയുന്ന കായിന്റെ കാര്യം അതാണ്. മൂന്നും ആശയം നേരെ അള്ളാഹു പറഞ്ഞു. അനാഥനായിരുന്നു നീ, നിനക്ക് അഭയം നൽകിയ ആ അള്ളാഹു ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ അനാഥകളോട് ഫലാ തക്ഹർ, നീ കയർത്ത് സംസാരിക്കരുത്. നീ ആയിലായിരുന്നു, നിരാശ്രയനായിരുന്നു, നിന്നെ സംരക്ഷിക്കാൻ കുടുംബങ്ങൾ ഉണ്ടായിരുന്നില്ല, അങ്ങനത്തെ നിന്നെ അവനാ ധന്യനാക്കി അള്ളാഹു, അതുകൊണ്ട് നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചു വന്നാൽ ഫലാ തൻഹർ, നീ അവരെ ആട്ടിയോടിക്കരുത്. നീ പേഴ്ത്തവനായിരുന്നു, അള്ളാഹുവിന്റെ നിയമത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഈ ആശയം കൊണ്ട് നിന്നെ ഹദാ വഴി കാണിച്ചു തന്നു, അതുകൊണ്ട് ഈ നിയമത്താവുന്ന, ഈ ആശയമാവുന്ന ഈ ഖുർആൻ, ആ ഖുർആൻ നീ ഫഹദ്ദിസ്, അത് പൂത്തിവെക്കരുത്, ജനങ്ങളോട് നീ അത് സംസാരിക്കൂ, അതുകൊണ്ട് വർത്തമാനം പറയൂ, അതുകൊണ്ട് ഹദീസ് പറയൂന്ന. അതും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അവിടെ അർത്ഥം തിരിച്ചു വെച്ചത്. അരുവിയിൽ നിന്ന് കുടിക്കും, അത് മുഖർറബുൻ, സൽക്രമങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ച അള്ളാഹുവിന്റെ ദാസന്മാർ ആ അരുവിയില്ലെന്ന്, സ്വർഗത്തിലെ ആ അരുവിയില്ലെന്ന് അവർക്ക് കുടിക്കും എന്നും പറഞ്ഞിട്ട് ഈ രണ്ട് സ്ഥലത്തും പറഞ്ഞ മുഖറബീങ്ങൾ മുഖറബീങ്ങളായ മലക്കുകൾ എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? മുഖറബീങ്ങളായ മലക്കുകൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഖുർആൻ തഫ്സീറുകളിൽ. നമ്മൾ പറയുന്നതല്ല, സൽക്രമങ്ങൾ പ്രവർത്തിച്ച അബ്റാറുകൾ എന്ന് പറഞ്ഞില്ലേ, ഇന്നൽ അബ്റാറ ലഫീ നഈം എന്നൊക്കെ പറഞ്ഞ ഇന്നൽ അബ്റാറ ലഫീ ഇല്ലിയീൻ കിതാബൽ അബ്റാറി ലഫീ ഇല്ലിയീൻ എന്ന് പറഞ്ഞ ആ അബ്റാർ എന്നുള്ള അർത്ഥത്തിലാണ് മുഖറബൂൻ എന്ന ഈ രണ്ട് സ്ഥലത്തും ഉപയോഗിച്ചിട്ടുള്ളത്. അവർക്ക് ദൈവ സാമീപ്യം കിട്ടും. എന്ത്? സൽക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകൾ അള്ളാഹുവിന്റെ ദൈവത്തിന്റെ സമീപസ്ഥരായിട്ട് വരും എന്നാണ് പറയുന്നത്. എന്നാൽ വൈനൽ ഫുജാറ നിഷേധികൾ റബ്ബിഹിം അന്ന് അവരുടെ രക്ഷിതാവിങ്ങിനെ തൊട്ട് ല മഹജൂബൂൻ തടയപ്പെടുന്നതാണ്. അള്ളാഹുവിന്റെ സാമീപ്യം അവർക്ക് കിട്ടൂല. നേരെ മറിച്ച് സൽക്രമങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം കിട്ടും എന്നാണ് അള്ളാഹു പറഞ്ഞത്. അപ്പൊ സമീപസ്ഥർ, സാമീപ്യം കിട്ടി സിദ്ധിച്ചവർ എന്നർത്ഥത്തിലുള്ള സൽക്രമം പ്രവർത്തിച്ച ആളുകൾക്ക് പറഞ്ഞ പേരാണ് മുഖറബീങ്ങൾ അല്ലെങ്കിൽ മുഖറബു എന്ന് ഖുർആനിൽ പറഞ്ഞത്. ഇനി മാലാകന്മാര് മുഖറബീങ്ങൾ അല്ലേന്നാണ്, അതാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇവിടെ പറഞ്ഞ ഈ മുഖറബൂൻ എന്ന് പറഞ്ഞത് ഇവര് പറഞ്ഞ അർത്ഥത്തിലല്ല. ഇവർ പറഞ്ഞ മുഖറബീങ്ങളായ മലക്കുകൾ ഈ കിതാബിന് റെക്കോർഡാവുന്ന മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ റെക്കോർഡുകൾക്ക് കാവല് നിൽക്കുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അതല്ല, മറിച്ച് സജ്ജനങ്ങൾ അവരുടെ ഈ അല്ലിയിലുള്ള കിതാബിൽ ഹാജറാവും, അവരുടെ ഹാജർ വരും എന്നുള്ള അർത്ഥത്തിനാണ് അതിനെ കാണും എന്നാണ് അവിടെ മുഖറബൂൻ എന്ന് പറഞ്ഞത്. ഇവിടെ വേറൊരു കാര്യത്തില് ഇവിടെ താഴോട്ട് അങ്ങോട്ട് മേലോട്ടാണ് പോണത്. താഴ്ന്നു ഇത് ഞാൻ പല സ്ഥലങ്ങളിലും പ്രസംഗത്തിൽ സൂചിപ്പിച്ചതാണ്. ഇവിടെ തഫ്സീറുകൾ കൊടുത്തിട്ടില്ല, കാര്യം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നുമല്ല. ഉഖസിമു, ഞാൻ സത്യം ചെയ്ത് പറയുന്നു, ബിഹാദൽ ബലദി, ഈ രാജ്യത്തെ കൊണ്ട്. നമ്മൾ പറയുന്നത് ലാ എന്നുള്ളതിന് അങ്ങനെ അർത്ഥം പറഞ്ഞുകൂടാമെന്നില്ല, അത് ഒരു രണ്ടാം നമ്പർ വ്യാഖ്യാനാണ്. ഒന്നാം നമ്പർ എന്ന് പോയിക്കുന്നത് ഒന്നാം നമ്പർ ലാ ഉഖസിമു ബിഹാദൽ ബലദി വ അന്തഹില്ലും ബിഹാദൽ ബലദ്. നബിയെ, നീ ഈ രാജ്യത്ത് നിന്റെ രക്തം അനുവദിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ രാജ്യത്തെ പിടിച്ചുകൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന, അവിടെ ചെയ്യുന്നില്ല എന്നെ പറയേണ്ടതെന്നാണ് ഈ ആയത്ത് ആദ്യമായിട്ട് സൂറത്തിന്റെ. നമ്മൾ പറയുന്ന ഈ ഖുർആനിന്റെ കോർവ ഇങ്ങനെ തന്നെയാണെന്നാണ്. അത് നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിക്കണം. ഖുർആനിന്റെ അവതരണ കോർവ ഈ രീതിയിൽ, ഇന്ന് ഖുർആൻ ഇല്ല രീതിയിൽ തന്നെ ആയിക്കൂടെ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. അതൊരു ചിന്തക്ക് ഇടുക മാത്രം ചെയ്താൽ മതി. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ തന്നെ ആയിക്കൂടെ ഖുർആനിന്റെ അവതരണ കോർവ അല്ലെങ്കിൽ അതിന്റെ ക്രമാനുഗതം എന്ന് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് അതിൽ നിന്ന് എതിര് വരാവുന്ന ചില ചോദ്യങ്ങൾ സ്വയം ചോദിക്കുക, സംശയം കണ്ടെത്തുക, എന്നിട്ട് മതിയത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോ ആദ്യമായിട്ട് ഈ ലാ ഉഖസിമു എന്ന് പറഞ്ഞ ആയത്തുണ്ട്.
അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നെ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ, മാനുജന്റെ ശക്തിയാർന്ന കരങ്ങളാലേ. അത്ഭുതങ്ങൾ കാട്ടിടാതെ വളർന്നിതന്നെ ഇസ്ലാമേകനാം അല്ലാഹുവിന്റെ കരങ്ങളാലേ, ഉഗ്രതരാം സ്വഹാബത്തിൻ സ്വബൂറിനാലേ. ജാഹിലറബികൾ അന്നു നബിയോടോദിയതോർക്കൂ, കയറണം നീ വിണ്ണിൽ പ്രവാചകനെങ്കിൽ ദൈവദൂതനാണെങ്കിൽ ചൊല്ലി നബിയും വന്നു ചൊല്ലി ഇല്ലയെന്നേ ഇല്ലൊരത്ഭുതവും നിങ്ങൾക്കായില്ലയെന്നേ ഈ ഇസ്ലാമിന്റെ വരവാനില്ലതന്നേ നിങ്ങളെപ്പോൾ ഞാനും വെറുമൊരു മർത്യനാണല്ലോ ഏകനാമല്ലാഹുവിന്റെ ദൂതനാണല്ലോ ഏകനാമല്ലാഹുവിന്റെ ദൂതനാണല്ലോ നബിയുടെ കൽവിലേക്കെന്നേ റഹ്മത്താർന്നൊരു വചനവുമായി മനസ്സിലേക്കെന്നേ നബിയുടെ കൽവിലേക്കെന്നേ എന്നു ചൊല്ലിയൊരിലാഹിന്റെ സൂക്തമോർക്കൂ നിങ്ങൾ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ ഏകനാം അല്ലാഹുവിന്റെ വാക്കുകൾ കേൾക്കൂ മണ്ണിനെ വിണ്ണാക്കുവാനും അത്ഭുതങ്ങൾ രചിക്കാനും തന്നിതാ നിങ്ങൾക്കിതാഥന്റെ വചനങ്ങൾ ഏറ്റവും സത്യവും സന്തോഷവാർത്തയുമായ സൂത്രങ്ങൾ
ونزلنا عليك الكتاب بيانا لكل شيء وهدى ورحمة وبشرى للمسلمين